പ്രിയ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഈ രാമായണ മാസത്തിൽ കോവിഡ് എന്ന സൂക്ഷ്മാണു നമുക്ക് നൽകിയ ഏകാന്തവാസവും വീട്ടുതടങ്കലും നമ്മളെല്ലാം അനുഭവിച്ചു വരികയാണ്. തീർച്ചയായും ഈ അധിക സമയം ഈശ്വരഭജനത്തിനായി എല്ലാവരും വിനിയോഗിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ക്ഷേത്രങ്ങൾ അടച്ചിട്ടതുകൊണ്ട് ഭണ്ഡാരവരവിലും വഴിപാടിലും കുറവുണ്ടായിട്ടുണ്ടാകുമെന്നല്ലാതെ മനുഷ്യ മനസ്സുകളിൽ ഈശ്വര ചിന്ത ഒരിക്കലും കുറഞ്ഞിട്ടുണ്ടായില്ല. അത് അനുദിനം കൂടിത്തന്നെ വന്നിട്ടുണ്ടാകുമെന്നാണ് അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തീർച്ചയായും ഇക്കാലം നാമജപത്തിൻ്റെ പ്രസക്തി എല്ലാ കാലത്തേക്കാളും നല്ല രീതിയിൽ ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനും പറ്റിയൊരു സമയം തന്നെയാണ്. കലിയുഗം നാമജപത്തിൻ്റെ യുഗമാണ്. കലിയായ കാലം ഇതിലുണ്ട് മോക്ഷഗതി എന്നതും യുഗം നാലിലും നല്ലു കലിയുഗമെന്നതും തിരുനാമ സങ്കീർത്തനമല്ലാതെ മറ്റ് യജ്ഞങ്ങളില്ലെന്നും തിരിച്ചറിയുന്നവന് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവുകൊണ്ട് നല്ലത് വരുവാനായി നാമം ജപിച്ച് തീർച്ചയായും സിദ്ധനും ബുദ്ധനുമായി തീർന്ന വാത്മീകിയുടെ ജീവിതം തീർച്ചയായിട്ടും പ്രചോദനമേകും എന്ന കാര്യത്തിൽ തർക്കമില്ല. വാത്മീകി മഹർഷിയുടെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ തന്നെ മൂലകൃതിയായ രാമായണത്തിൽ പരാമർശിക്കുന്നില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ഉള്ള പോലെ രാമായണത്തിന് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ പലരും നൽകിയിട്ടുള്ളതിനാൽ ആ വ്യാഖ്യാനങ്ങളിലൂടെ ഭാഷ രാമായണങ്ങൾ പലതും ജനഹൃദയങ്ങളിൽ വേരുറപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി നമ്മുടെ തന്നെ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം വർഷങ്ങളായി കർക്കിടകമാസം രാമായണ മാസമായി ആചരിക്കുന്നു. എല്ലാവരും അത് ഭക്തിപൂർവം വായിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ അധ്യാത്മ രാമായണത്തിലെ കഥകളാണ് മനുഷ്യൻ്റെ മനസ്സുകളിൽ മൂലകൃതിയിലുള്ളതിനേക്കാൾ കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത്. അധ്യാത്മ രാമായണത്തിൽ ആരണ്യവാസത്തിന് പോയ ശ്രീരാമനും സീതയും ലക്ഷ്മണനും വാത്മീകിയുടെ ആശ്രമത്തിൽ തങ്ങുമ്പോൾ വാത്മീകി തന്നെ അവരോട് അദ്ദേഹത്തിൻ്റെ പൂർവ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് വിവരിക്കുന്നത്. അദ്ദേഹം പണ്ട് കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കള്ളവും കവർച്ചയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നെന്നും അതിന് സപ്തർഷികൾ ഒരിക്കൽ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയും കർമ്മഫലം ആരാണ് പങ്കുവെക്കുന്നത് എന്ന് അറിഞ്ഞു വരുവാൻ ആവശ്യപ്പെടുകയും അതേസമയം അദ്ദേഹത്തിന് കർമ്മഫലം ആരാണോ കർമ്മം ചെയ്യുന്നത് അവൻ തന്നെ പൂർണ്ണമായി അനുഭവിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ മറുപടിയിലൂടെ അദ്ദേഹം ഒരു വലിയ സത്യം ബോധ്യപ്പെടുകയും നാമം ജപിച്ച് സഹസ്രയുഗം ഇരുന്ന് സിദ്ധനും ബുദ്ധനുമായി തീർന്നു എന്നാണ് കഥ. ഈ കഥ അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹം അധ്യാത്മ രാമായണം മലയാളത്തിൽ എഴുതുമ്പം അതിന് ഒരു സംസ്കൃത മൂലകൃതിയുണ്ട്, അത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ജീവിച്ചിരുന്ന വൈഷ്ണവ ഭക്തനായ സന്യാസ ശ്രേഷ്ഠനായ രാമാനന്ദാചാര്യർ രചിച്ച അധ്യാത്മരാമായണം തന്നെയാണ്. ആ അധ്യാത്മരാമായണത്തിൽ ഭക്തിയുടെ വിളയാട്ടം തന്നെയാണ്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് അദ്ദേഹം അത് രചിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ രാമനാമജപമാണ് മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കഥ തന്നെ എഴുത്തച്ഛനും പിന്തുടർന്നു. ഈ കഥ സ്കന്ദപുരാണത്തിൽ മുഹാരതീർത്ഥ എന്ന അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഇപ്രകാരമാണ്. ചമത്കാരപുരം എന്ന രാജ്യത്തിലെ ഒരു ബ്രാഹ്മണനായിരുന്നു ലോഹജാംഗൻ. ആ രാജ്യത്ത് വളരെ വർഷങ്ങളോളം മഴ പെയ്യാതെ വരണ്ടുണങ്ങിയപ്പോൾ എല്ലാ ജനങ്ങളും ബുദ്ധിമുട്ട് അനുഭവിച്ചതോടൊപ്പം ഈ ലോഹജാംഗൻ കുടുംബത്തെ പോറ്റാൻ വേണ്ടി കള്ളവും കവർച്ചയും മോഷണവും ഒക്കെ ചെയ്തു തുടങ്ങി. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷേ കുടുംബത്തെ പോറ്റാൻ മറ്റു മാർഗമില്ല, വരണ്ടുണങ്ങിയ രാജ്യം. പക്ഷേ കാലാവസ്ഥ മാറിക്കഴിഞ്ഞിട്ടും ആ തൊഴിൽ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരിക്കൽ യാത്ര പോകുന്ന സപ്തർഷികളെ തടഞ്ഞു നിർത്തി കവർച്ചയ്ക്ക് ശ്രമിച്ചപ്പോൾ അവർ ഈ കർമ്മഫലം സംബന്ധിച്ച് ചോദ്യം ചോദിച്ചുവെന്നും അതിൻ്റെ തൃപ്തികരമല്ലാത്ത ഉത്തരം മൂലം അദ്ദേഹത്തിന് നാമം ജപിച്ചിരിക്കാനായി ഉപദേശം കൊടുത്തു എന്നും വളരെ വർഷങ്ങൾ കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ മണ്ണിൽ പുതഞ്ഞിരുന്ന അദ്ദേഹത്തെ മണ്ണും നീക്കം ചെയ്ത് കുളിപ്പിച്ച് ശുദ്ധനാക്കി യോഗിയാക്കി മാറ്റി അദ്ദേഹമാണ് പിന്നീട് രാമായണം രചിച്ചതെന്നുമാണ് സ്കന്ദപുരാണത്തിലെ വിവരണം. ഒരുപക്ഷെ ഈ കഥയായിരിക്കാം രാമാനന്ദാചാര്യർ അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണത്തിൽ ചേർത്തിട്ടുള്ളത്. നമുക്ക് വാത്മീകിയെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാം. വാത്മീകിയെക്കുറിച്ചിപ്പം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഒരുപാട് ജനതതികൾ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നുണ്ട്. പഞ്ചാബ്, ഡൽഹി, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ വാത്മീകി എന്ന പേരിൽ ഒരു സമുദായം തന്നെയുണ്ട്. അവർ പട്ടികജാതി ദളിത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഡൽഹിയിലും ആന്ധ്രാപ്രദേശിലും വാത്മീകിയുടെ പേരിൽ ക്ഷേത്രവുമുണ്ട്. അവർ വാത്മീകി ജയന്തി വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. എല്ലാ വർഷവും അശ്വിനി മാസത്തിൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, അശ്വിനി മാസത്തിൻ്റെ ആദ്യ പൗർണമി നാളിലാണ് വാത്മീകി ജയന്തി ആഘോഷിച്ചു വരുന്നത്. ഈ വർഷം അത് ഒക്ടോബർ 31-നാണ് ജയന്തി. വാത്മീകിയെ പുരാണങ്ങൾ ബ്രാഹ്മണനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു സമുദായത്തിൻ്റെ ആചാര്യനായി പിന്നീട് ഏത് സമയത്ത് എങ്ങനെ മാറി എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. അത് ഒരു ആന്ത്രോപോളജിക്കൽ സ്റ്റഡിയുടെ പോലും ഉള്ളിൽ നിൽക്കുന്നതുമല്ല. കാരണം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ് വാത്മീകിയുടെ കഥ. ദശരഥൻ്റെ സുഹൃത്തായിരുന്നു എന്ന് ലക്ഷ്മണൻ സീതയോട് സീതാ പരിത്യാഗ വേളയിൽ വാത്മീകിയെക്കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം അത്രയും പഴക്കമുള്ള ആളാണ് വാത്മീകി. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സത്യസന്ധമായ വിലയിരുത്തലിനുള്ള സാഹചര്യങ്ങളോ തെളിവുകളോ ഇല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആരാധിക്കട്ടെ, അദ്ദേഹത്തിന് തീർച്ചയായും ക്ഷേത്രങ്ങളുണ്ടാകട്ടെ. അദ്ദേഹം ആരാധിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. ആദികാവ്യവും ആദികവിയും എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഭൂമിയിൽ പുഴകളും നദികളും പർവ്വതങ്ങളും എല്ലാം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് ബ്രഹ്മാവ് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തതാണ്. തീർച്ചയായിട്ടും അത് ഈ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ മാത്രമല്ല വിവിധ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും രാമായണം ഒരു ഇതിഹാസം തന്നെയായി തുടരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നേപ്പാള് രാമൻ്റെ അവകാശം പോലും ഉന്നയിക്കുകയുണ്ടായി. സീത മിഥിലാപുരിയിലെ ജനകൻ്റെ രാജ്യം നേപ്പാളാണെന്ന സംശയം പറയപ്പെടുന്നു. ചിലർ അത് ബീഹാറിൻ്റെ വടക്കൻ ഭാഗമാണ് എന്ന് പറയുന്നു. അന്നത്തെ നേപ്പാളും ഇന്നത്തെ നേപ്പാളും അതിൻ്റെ അതിർത്തിയൊന്നും നമുക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ളത് തിട്ടപ്പെടുത്താനാവില്ല. എന്താണെങ്കിലും നമ്മളുടെ യുഗപുരുഷനായ രാമന് വേറൊരു രാജ്യത്ത് നിന്ന് തന്നെ അവകാശികൾ ഉണ്ടാകുന്നത് നമുക്കും നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈശ്വര അവതാരമെന്ന നിലയ്ക്കുള്ള മറ്റ് ജനങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള അവകാശവാദങ്ങളിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുന്നതാണ്. അദ്ദേഹം ആദികവി എന്ന നിലയ്ക്ക് വാഴ്ത്തപ്പെടുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന തമസ നദിയുടെ തീരത്ത് ആശ്രമത്തിന് സമീപം അദ്ദേഹം ശിഷ്യന്മാരുമൊത്ത് കുളിക്കാൻ ഒരുമ്പെടുന്ന സമയത്ത് ഒരു വേടൻ ഇണപ്പക്ഷികളിൽ ഒന്നിനെ അൻപെയ്ത് വീഴ്ത്തി അതിൻ്റെ മരണവെപ്രാളം കണ്ടുണ്ടായ രാഗദ്വേഷ സമ്മിശ്രമായ ഒരു വികാരത്തിൽ അദ്ദേഹം വേടനോട് പറഞ്ഞ വാക്കുകളാണ് അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം ഒരു കവിത ചമയ്ക്കുന്നു എന്ന ഒരറിവോടുകൂടിയല്ലാതെ പറഞ്ഞ ആ വാക്കുകളാണ് വാണീദേവിയുടെ സരസ്വതീദേവിയുടെ വിളയാട്ടത്തിൽ ലക്ഷണയുക്തമായ ആദികാവ്യമായി ഭവിച്ചത്. പാദനിമിത്ത അഷ്ടാക്ഷര സമ തന്ത്രിയിലെ സമന്വിത ശ്ലോകമായി അത് ഭവിച്ചതായി അദ്ദേഹത്തിന് തന്നെ അത് ബോധ്യപ്പെടുകയും അദ്ദേഹം അത് അപ്പോഴേ തന്നെ ശിഷ്യന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരത് ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. വീണ്ടും ആശ്രമത്തിൽ ചെന്നതിന് ശേഷവും അദ്ദേഹം ആ ശ്ലോകം വീണ്ടും ആവർത്തിച്ച് ശിഷ്യന്മാരുമായി അതിനെ ചർച്ച ചെയ്ത് അതിൻ്റെ സാഹിത്യ ഭംഗി ആസ്വദിച്ചു. ഈ ശ്ലോകത്തെ സംബന്ധിച്ചും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതി സമ യത് ക്രൗഞ്ചം മിഥുനാത് ഏകം അവധി കാമമോഹിതം. നീ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് നിഷാദനെ അദ്ദേഹം ശപിച്ചു എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വ്യാഖ്യാനം. പക്ഷേ അതങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട്, ശപിച്ചതല്ല എന്ന്. കാരണം അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഒരു വേടന് പക്ഷി മൃഗസഞ്ചയങ്ങളെ വേട്ടയാടി കൊല്ലുന്നതിന് അവകാശമുണ്ട്. അത് അവൻ്റെ ജന്മ അവകാശമാണ് വേടനെ സംബന്ധിച്ച്. ആഹാരത്തിന് വേണ്ടി അതിനകത്ത് അധർമ്മമില്ല. ഇത് മഹർഷിക്ക് അറിയാവുന്നിടത്തോളം കാലം അദ്ദേഹം അത് ശപിക്കില്ല എന്നാണ് അങ്ങനെ ചിന്തിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നത്. മാത്രമല്ല അക്കാലത്ത് രാജാക്കന്മാർ മൃഗീയ വിനോദത്തിനായി നായാട്ട് നടത്തിയിരുന്ന ഒരു ധർമ്മം പുലർന്നിരുന്നു. ദശരഥനും കാട്ടിൽ പ്രവേശിച്ചതിന് ശേഷം ശ്രീരാമനുമെല്ലാം നിരവധിയായ മൃഗങ്ങളെ കൊന്നതായി ആദികവി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആകസ്മികമായ എന്നോണം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും സരസ്വതീ ദേവി അനുഗ്രഹിച്ച് നൽകിയ ആ കാവ്യത്തിലൂടെ ശ്രീരാമൻ്റെ കഥ അഥവാ സീതയുടെ കഥ അദ്ദേഹം ഒരു കാവ്യമായി ചമയ്ക്കുന്നു. നാരദൻ ശ്രീരാമനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം ദശരഥൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അയോധ്യയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാം. അപ്പോൾ നാരദൻ പറഞ്ഞത് മാത്രമല്ല, നാരദൻ പറഞ്ഞതും അല്ലാതെ വാത്മീകി നേരിട്ടറിഞ്ഞതും അനുഭവിച്ചതും കേട്ടതുമെല്ലാം ചേർത്ത് അദ്ദേഹം രാമൻ്റെ കഥ ശ്ലോകരൂപത്തിൽ അവതരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അത് രാമന് വേണ്ടിയാണോ എഴുതിയത് അതോ സീതയ്ക്ക് വേണ്ടിയാണോ അദ്ദേഹം എഴുതിയത്, അതിനെക്കുറിച്ചും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ പ്രധാനം സീതാ പരിത്യാഗം സംബന്ധിച്ചതാണ്. സീതയെ ശ്രീരാമൻ ലോകാപവാദം എന്ന ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ വാത്മീകിയുടെ ആശ്രമത്തിലാണ് ഉപേക്ഷിക്കുന്നത്. അദ്ദേഹം സീതയെ വേർപെട്ട വിരഹവേദനയോടുകൂടി കാണുകയാണ്. രണ്ട് ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്ന് മരണമടഞ്ഞ വേദന അദ്ദേഹം കണ്ടുണ്ടായ വേദനയെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. തീർച്ചയായിട്ടും രാമനും സീതയും എന്ന രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്ന് വിരഹവേദന കൊണ്ട് വീണ് ആർത്തനാദം പുറപ്പെടുവിച്ച് കരയുമ്പോൾ അമ്പേറ്റ് വീണ പക്ഷിയുടെ ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് സീതയുടെ ദുഃഖത്തിനും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും വാത്മീകിയിൽ അതേ വികാരം തന്നെ ഉണ്ടായിട്ടുണ്ടാകണം. അദ്ദേഹം ഇവർ വനവാസത്തിനാദ്യം വരുമ്പോൾ, ചിത്രകൂടാചലത്തിൽ താമസിക്കാൻ വരുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വരുന്നു. പക്ഷേ മൂലകൃതിയിൽ വളരെ ചെറിയ രണ്ട് പദങ്ങളിലായി അത് ഒതുക്കുന്നു. നമുക്കതിൻ്റെ വിശദ വിവരങ്ങൾ മൂലകൃതിയിൽ ലഭ്യമല്ല. പക്ഷേ അദ്ദേഹം പിന്നീട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കാട്ടിലൂടെ സഞ്ചരിച്ചതെല്ലാം അനുദിനമെന്നോണം. മഹാഭാരത യുദ്ധത്തിൽ സഞ്ജയൻ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ കാര്യങ്ങൾ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ വാത്മീകി ശ്രീരാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ജീവിതകഥ മുഴുവനായും കാവ്യരൂപത്തിലാക്കുന്നു. പക്ഷെ സീതയുടെ ദുഃഖത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സീതയുടെ ദുഃഖം ഈ വിരഹവേദന ലങ്കയിൽ വച്ച് അഗ്നിപ്രവേശം ചെയ്ത് സത്യം തെളിയിച്ച് രാമൻ്റെ കൂടെ പോകുന്നതാണ്. പക്ഷേ അയോധ്യ നിവാസികൾ അതറിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഗർഭിണിയായ സ്വന്തം സഹധർമ്മിണിയെ കാട്ടിൽ ഉപേക്ഷിക്കുന്ന ശ്രീരാമനെക്കുറിച്ച് നിരവധിയായ വ്യാഖ്യാനങ്ങളുണ്ട്. കാളിദാസൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ കാണുന്നു. നിരവധിയായ നമ്മളുടെ വ്യാഖ്യാതാക്കളെല്ലാം അതിനെ തെറ്റായിട്ട് കാണും. പക്ഷേ ഈ ആദികാവ്യം ചമച്ച വാത്മീകി ഒരിക്കൽ പോലും ശ്രീരാമനെക്കുറിച്ച് പഴിച്ച് ഒരു വാക്കുപോലും രാമായണത്തിൽ പറയുന്നില്ല. സീതയെ ഉപേക്ഷിച്ചു. സീതയെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം സീത ചാരിത്രദോഷമുള്ളവളാണ് എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു സംശയമുണ്ടായത് ശ്രീരാമനല്ല, ആ നാട്ടിലെ ജനങ്ങൾക്കാണ്. ശ്രീരാമൻ സീതയ്ക്ക് വേണ്ടി രണ്ടാമതും അയോധ്യ രാജ്യം ഉപേക്ഷിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കാമായിരുന്നു. രാജ്യം ഉപേക്ഷിച്ചിട്ട് സീതയുമായി ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി താമസിക്കാം. പക്ഷേ അന്നേരവും ജനങ്ങളുടെ മനസ്സിലുള്ള സംശയം ദൂരീകരിക്കപ്പെടില്ല. തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ സീതയുടെ ചാരിത്ര ദോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് വാൽമീകിക്ക് കാവ്യം ചമയ്ക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെ വാൽമീകി രാമായണം എഴുതിയത് സീതായനം തന്നെ ആയി എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അത് നമുക്ക് തെറ്റു പറയാനാവില്ല. അദ്ദേഹം ഈ ആദികാവ്യത്തിൽ സാമ്പത്തികം, സാംസ്കാരികം, കുടുംബം, രാഷ്ട്രം, വ്യക്തി, സമൂഹം എന്നിത്യാദി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനുള്ള എല്ലാ വിധത്തിലുമുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എഴുതപ്പെട്ട വ്യാഖ്യാനങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് ഭക്തിയായിരിക്കാം മുന്നിട്ട് നിൽക്കുന്നത്. കമ്പരാമായണവും കാളിദാസൻ്റെ രഘുവംശവും രാമാനന്ദരുടെ അധ്യാത്മരാമായണവും തുളസീദാസ രാമായണങ്ങളിലും എല്ലാം വരുമ്പോഴേക്കും നമ്മൾ വാൽമീകിയുടെ രാമായണത്തിൽ ഒരു രാജ്യത്തിൽ നിന്നും താഴോട്ട് രാജ്യം, സമൂഹം, കുടുംബം, വ്യക്തി എന്ന നിലയിലേക്ക് എത്തുന്ന വിവിധങ്ങളായ ബന്ധങ്ങളെ വിലയിരുത്തുന്നു. അതൊന്നും ഒരുപക്ഷെ നമുക്ക് ഇമ്പമായിട്ട് ഭക്തി പൂണ്ട് വായിക്കുമ്പോൾ പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്നില്ല. അധ്യാത്മരാമായണം പോലെയുള്ള ഭക്തി നിറഞ്ഞൊഴുകുന്നു. ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞുടൻ മത്തനെപ്പോലെ നൃത്തം ചെയ്യാൻ നമുക്ക് തോന്നുന്നതാണ് എഴുത്തച്ഛൻ്റെ രാമായണം ദിനംപ്രതി വായിക്കുമ്പോൾ. അതേസമയം വാൽമീകി രാമനെ അവതാരപുരുഷനായിട്ടാണോ മനുഷ്യനായിട്ടാണോ അവതരിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളും അത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീരാമൻ അവതാരം തന്നെയാണ് എന്ന് വാൽമീകി പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യനായിട്ട് അവതരിച്ചതിനാൽ മനുഷ്യൻ്റേതായ കുറവുകൾ വാൽമീകി രാമനിൽ ആരോപിക്കുന്നു. എങ്കിലാണ് ആ കാവ്യം പൂർണ്ണമാകുന്നത്. രാമനുമായിട്ട് ഒരു ശത്രുതയുമില്ലാത്ത ബാലിയെ ഒളിച്ചു നിന്ന് അമ്പെയ്ത് കൊല്ലുന്നത് വാൽമീകിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. രാമനിൽ അങ്ങനെയൊരു ദോഷം ആരോപിക്കാനുള്ള ഇട കൊടുക്കാതെ കഴിക്കാമായിരുന്നു. പക്ഷേ വാൽമീകി അത് ചെയ്തിട്ടില്ല. കൂടാതെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്, അവരെ വധിക്കുന്നത് അത് ഒരു യുദ്ധമുറയല്ല. നമുക്കറിയാം ഭാരതത്തിൽ, മഹാഭാരതത്തിൽ ഭീഷ്മർ വധിക്കപ്പെടുന്നത് തന്നെ ആ ഒരു കാരണത്താലാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പുരുഷനായിക്കോട്ടെ, പക്ഷേ മുൻപ് അവർ സ്ത്രീ ആയിരുന്നു എന്നതുകൊണ്ട് ശിഖണ്ഡിക്ക് നേരെ ഞാൻ അസ്ത്രമെയ്യില്ല എന്ന്. അങ്ങനെയൊരു ഭാരതമുണ്ടായിരുന്നു സ്ത്രീകളുടെ സംരക്ഷണത്തിനുള്ളിൽ. തീർച്ചയായും അങ്ങനെയൊരു സാഹചര്യത്തിൽ വാൽമീകി രാമനെ കൊണ്ട് ബാല്യത്തിൽ തന്നെ താടകയെ നിഗ്രഹിക്കുന്നു. തുടർന്ന് ആരണ്യവാസ കാലത്ത് ശൂർപ്പണകയുടെ കാതും മൂക്കുമെല്ലാം ഛേദിക്കുന്നു. ഇതുമൊക്കെ വാൽമീകിക്ക് ശ്രീരാമൻ്റെ അവതാരമെന്ന കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ദൈവീകമായ പ്രവൃത്തികൾ മാത്രമാക്കി മാറ്റാമായിരുന്നു. തീർച്ചയായിട്ടും അതൊന്നും ചെയ്യാതെ വാൽമീകി മനുഷ്യനായിട്ട് തന്നെ, മനുഷ്യൻ്റെ കുറവുകളോട് കൂടി തന്നെ രാമനെ അവതരിപ്പിക്കുന്നു. രാമായണമോ സീതായനമോ എന്തായി കരുതിയാലും വാത്മീകി ഈ മഹാകാവ്യത്തിലൂടെ മനുഷ്യരാശിക്ക് നൽകിയത് എണ്ണമറ്റ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെയാണ്. അവ പക്ഷേ വെറുതെ വായിച്ചല്ല, വായിച്ച് ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ട് നമ്മൾ വ്യക്തി എന്ന നിലയ്ക്ക്, വ്യക്തികൾ ചേരുന്ന കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ അവയെങ്ങനെ ദൂരീകരിക്കാം, അതെങ്ങനെ ഒരു സങ്കടത്തിലേക്ക് എത്താതെ സന്തോഷത്തിലേക്ക് മാറ്റാം, അങ്ങനെ വ്യക്തികൾ നന്നായി, കുടുംബങ്ങൾ നന്നായി, സമൂഹം എങ്ങനെ നന്നാക്കാം, സമൂഹം നന്നാവുമ്പോൾ രാഷ്ട്രം എങ്ങനെ നന്നാവും, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചെല്ലാം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഈ ആദികാവ്യത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഓരോ വ്യക്തിക്കും സന്തോഷവും സംതൃപ്തിയും സങ്കടവും ഉണ്ട്. ഇത് മൂന്നുമില്ലാതെ ഒരു വ്യക്തിയും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും ഒരാവലാതിയും പറയാതിരുന്ന കൗസല്യ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന കൈകേയി എപ്പോഴും മിത്രഭാവം മാത്രമുള്ള സുമിത്ര ഒരാളുടെ തന്നെ വ്യത്യസ്ത ഭാര്യമാരിൽ വ്യത്യസ്തമായ ഗുണങ്ങൾ അദ്ദേഹം നമ്മുടെ മുന്നിൽ കാണിക്കുന്നു. എത്രയോ എത്രയോ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. വാത്മീകിയുടെ പൂർവകഥ സത്യമാകാം അല്ലായിരിക്കാം. പക്ഷേ വാത്മീകിയുടെ പൂർവ ജന്മത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ ജനത്തിന്, അതായത് വളരെയധികം കുട്ടികളെയും ജനിപ്പിച്ച് കള്ളവും കവർച്ചയും നടത്തി ഒരു ഈശ്വരചിന്തയും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യന് പോലും എണ്ണമറ്റ തിരുനാമമുള്ളയിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം ചെല്ലാൻ കഴിഞ്ഞാൽ ജന്മസാഫല്യം ലഭിക്കും, ബ്രഹ്മസായുജ്യം നേടാം. തീർച്ചയായും കലികാലത്തിൽ നാമജപം തന്നെയാണ് മാനസിക സ്വസ്ഥതയ്ക്കും ശാരീരിക ആരോഗ്യത്തിനും ഇതുപോലെ വല്ലപ്പോഴും വരുന്ന സൂക്ഷ്മാണുക്കളുടെ അവതാരങ്ങൾക്കൊക്കെ നമുക്ക് പ്രതിരോധിക്കാവുന്ന ആദ്യ മരുന്നുകൾ, ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് നാമജപമാണ്. പക്ഷെ അതിനെ കളിയാക്കിക്കൊണ്ടിപ്പം പരിഹസിച്ചുകൊണ്ട് കോവിഡിന് നാമം ജപിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അതിന് നമുക്ക് തെളിയിക്കാനാവില്ല. പക്ഷേ മനുഷ്യരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, മാനസികമായ വ്യായാമത്തിലൂടെ ശാരീരികമായ വ്യായാമവും കൂടി ചേരുമ്പോഴും തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അതിനാണ് നമ്മൾ യോഗ, അഷ്ടാംഗയോഗത്തിലെ ഈ യോഗ വിവിധ ആസനങ്ങൾ നമ്മൾ ചെയ്ത് ശീലിച്ചു വരുന്നുണ്ട്. ആസനങ്ങളിലൂടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ ആർക്കും എതിർക്കാനാവില്ല. അത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും നാമജപം തന്നെ കലിയായ കാലം അതിലുണ്ട് മോക്ഷഗതി എഴുതുന്ന കേൾപ്പ് ഒരു നാരായണായ തീർച്ചയായും നമുക്ക് എണ്ണമറ്റ തിരുനാമമുള്ളയിൽ ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിനം ജപിക്കാൻ, എവിടെയിരുന്നും ജപിക്കാൻ, ഏത് ദിക്കിലിരിക്കലും തന്നെ നാവ് കൊണ്ടത് ചൊല്ലിയെന്നാകലും, അതുമല്ലെങ്കിൽ ഒരിക്കൽ ഒരു ദിനം ചെവി കൊണ്ടിത് കേട്ടു എന്നാകലും, നാവ് കൊണ്ട് ചൊല്ലിയാലും ചെവി കൊണ്ട് കേട്ടാലും ജന്മസാഫല്യവും ബ്രഹ്മസായുജ്യവും നേടാൻ കഴിയുന്ന നാമജപങ്ങൾക്ക് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിൽ വാൽമീകിയുടെ രാമായണവും എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണവും എത്രയോ കാലമായി എത്രയോ ആയിരം മനുഷ്യ മനസ്സുകളിൽ സ്വസ്ഥതയും സന്തോഷവും സംതൃപ്തിയും നിറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനിയും തുടരുക തന്നെ വേണം. അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് തീർച്ചയായും നടത്താം. അതിന് ക്ഷേത്രങ്ങൾ അടച്ചിട്ടു എന്നത് ഒരിക്കലും ഒരു ഘടകമേയല്ല. അത് അങ്ങനെ നടക്കട്ടെ. നമുക്ക് തീർച്ചയായും ഈ രാമായണ മാസത്തിൽ വാൽമീകിയെ മനസ്സിലോർത്തുകൊണ്ട് എഴുത്തച്ഛനെ മനസ്സിലോർത്തുകൊണ്ട് രാമായണം തുടർന്നും വായിച്ച് ലോകത്തിൽ മലകളും നദികളും എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം ശ്രീരാമായണ കഥ ലോകങ്ങളിൽ വിളങ്ങുമാറുന്ന ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി ജീവിക്കാം. നല്ലവരായ എല്ലാ സജ്ജനങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.